മത്തായി അദ്ധ്യായം 26. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
മറ്റന്നാൾ പെസഹാ ദിനമാണ്. അന്ന് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും.
അപ്പോൾ മഹാപുരോഹിതന്റെ വസതിയിൽ മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും യോഗം ചേരുകയായിരുന്നു. കയ്യഫാസ് എന്നായിരുന്നു മഹാപുരോഹിതന്റെ പേര്. യോഗത്തിൽ അവർ യേശുവിനെ തടവിലിടാനും കൊല്ലാനുമുള്ള വഴി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും കള്ളം പറഞ്ഞ് യേശുവിനെ പിടിച്ചു കൊല്ലാൻ അവർ പരിപാടിയിട്ടു. യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു,
പെസഹാവേളയിൽ അവനെ തടവിലാക്കരുത്, ജനങ്ങളെ പ്രകോപിതരാക്കി കലാപത്തിനിട കൊടുക്കരുത്.
യേശു ബെഥാനിയയിലായിരുന്നു. കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിലായിരുന്നു അവൻ. അവിടെ ഒരു സ്ത്രീ അവനെ സന്ദർശിച്ചു. അവളുടെ കയ്യിൽ വിലപിടിപ്പുള്ള സുഗന്ധ തൈലം നിറച്ച ഒരു കൽഭരണി ഉണ്ടായിരുന്നു. യേശു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ അവൾ ആ തൈലം അവന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ ഇത് കണ്ട് കോപിച്ചു പറഞ്ഞു,
എന്തിനാണ് ഇത്രയും സുഗന്ധതൈലം പാഴാക്കിയത്? അത് വിറ്റാൽ കിട്ടുന്ന പണം അനേകം പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു.
പക്ഷേ എല്ലാം അറിഞ്ഞ് യേശു പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത്? അവൾ എനിക്ക് വിശിഷ്ടമായൊരു പ്രവൃത്തിയാണ് ചെയ്തു തന്നത്. പാവങ്ങൾ എപ്പോഴും നിങ്ങൾക്കിടയിലുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. ഇവൾ എന്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശി. എന്റെ മരണാനന്തര സംസ്കാരത്തിനായി ഇവൾ എന്നെ ഒരുക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടും. സുവിശേഷം എവിടെയൊക്കെ പറയപ്പെട്ടോ അവിടെയെല്ലാം ഇവളുടെ പ്രവൃത്തിയും പ്രകീർത്തിക്കപ്പെടും. ആളുകൾ അവളെ അനുസ്മരിക്കും.
അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരാൾ മഹാപുരോഹിതരുമായി സംസാരിക്കാൻ പോയി. യൂദാ ഇസ്കരിയോത്തായിരുന്നു അത്. യൂദാ പറഞ്ഞു,
യേശുവിനെ ഞാൻ നിങ്ങൾക്ക് തരാം, എന്തു പ്രതിഫലം തരും.
അവർ അവന് 30 വെള്ളിക്കാശു കൊടുത്തു. അതിനുശേഷം യേശുവിനെ അവർക്കൊറ്റിക്കൊടുക്കാൻ അവൻ തക്കം പാർത്തിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ആദ്യ ദിവസം ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു. അവർ ചോദിച്ചു,
ഞങ്ങൾ നിനക്കായി പെസഹാഭക്ഷണം ഒരുക്കുന്നത് എവിടെയായിരിക്കണം?
യേശു പറഞ്ഞു,
പട്ടണത്തിലേക്ക് പോകുക, ഞാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുക. ഗുരു പറയുന്നതായി അയാളോട് പറയുക, തെരഞ്ഞെടുത്ത സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടി നിന്റെ വീട്ടിൽ പെസഹാഭക്ഷണം കഴിക്കും.
ശിഷ്യന്മാർ അതനുസരിച്ച് യേശു പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അവർ പെസഹാഭക്ഷണമൊരുക്കി. വൈകുന്നേരം യേശു തീന്മേശയ്ക്കരികിൽ ശിഷ്യന്മാരോടൊത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും.
ഇത് കേട്ട് ശിഷ്യന്മാർക്ക് വളരെ സങ്കടമായി. ഓരോരുത്തരും യേശുവിനോട് പറഞ്ഞു,
കർത്താവേ, തീർച്ചയായും അത് ഞാനായിരിക്കില്ല.
യേശു പറഞ്ഞു,
എന്നോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഒരുവനായിരിക്കും എനിക്കെതിരെ തിരിയുക. മനുഷ്യപുത്രൻ അവനെപ്പറ്റി എഴുതപ്പെട്ടതുപോലെ പോയി മരിക്കും. തിരുവെഴുത്തുകൾ അതുതന്നെ പറയുന്നു. എന്നാൽ മനുഷ്യപുത്രനെ കൊല്ലാൻ കൊടുക്കുന്നവന് കഷ്ടം. അവൻ ജനിക്കാതിരിക്കുകയായിരുന്നു അവന് നല്ലത്.
അപ്പോൾ യൂദാ യേശുവിനോട് പറഞ്ഞു,
ഗുരു, തീർച്ചയായും അങ്ങേ ഒറ്റിക്കൊടുക്കുന്നവൻ ഞാനാകില്ല.
യൂദയായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുത്തത്. യേശു പറഞ്ഞു,
അതെ, അത് നീ തന്നെയാണ്.
അവർ ആഹാരം കഴിക്കവേ യേശു ഏതാനും അപ്പം എടുത്തു. അപ്പം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അവൻ അത് വീതിച്ച് ശിഷ്യന്മാർക്ക് നൽകി. യേശു പറഞ്ഞു,
ഈ അപ്പം തിന്നുക, ഇതെന്റെ ശരീരമാണ്.
എന്നിട്ട് യേശു ഒരു പാനപാത്രം വീഞ്ഞെടുത്തു. ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനത് ശിഷ്യന്മാർക്ക് കൊടുത്തു.
നിങ്ങൾ ഓരോരുത്തരും ഇത് കുടിക്കുക, ഇതെന്റെ രക്തമാണ്. ഇത് ദൈവം അവന്റെ ജനതയോട് നടത്തിയ പുതിയ നിയമത്തിന്റെ തുടക്കമാണ്. തങ്ങളുടെ പാപം പൊറുക്കപ്പെടാൻ ഇത് അനേകർക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ഇതുകൂടി പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്ത് നിങ്ങളോടൊത്ത് പുതിയ വീഞ്ഞ് കുടിക്കും വരെ ഞാൻ ഈ വീഞ്ഞ് ഒരിക്കലും കുടിക്കില്ല.
ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് ഒരു സ്തോത്രം പാടി അനന്തരം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. തിരുവെഴുത്തുകളിൽ അതെഴുതിയിട്ടുണ്ട്, ഇടയനെ ഞാൻ കൊല്ലും, ആടുകൾ ചിതറിപ്പോകും, പക്ഷേ ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഞാൻ ഗലീലയിലേക്ക് പോകും, നിങ്ങൾക്ക് മുമ്പേ ഞാൻ അവിടെ പോകും.
പത്രോസ് മറുപടി പറഞ്ഞു,
മറ്റെല്ലാ ശിഷ്യന്മാർക്കും നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും എനിക്ക് നഷ്ടപ്പെടില്ല.
യേശു പറഞ്ഞു,
ഞാൻ നിന്നോട് സത്യമായി പറയട്ടെ, ഇന്ന് രാത്രി നീ എന്നെ തള്ളിപ്പറയും, കോഴി കൂകും മുമ്പ് 3 തവണ തള്ളിപ്പറയും.
എന്നാൽ പത്രോസ് പറഞ്ഞു,
ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങേ തള്ളിപ്പറയില്ല, ഞാൻ നിന്നോടൊപ്പം മരിക്കാനും തയ്യാറാണ്.
മറ്റു ശിഷ്യന്മാരും ഇതുതന്നെ പറഞ്ഞു. പിന്നീട് യേശു ശിഷ്യന്മാരോടുകൂടി ഗത്ത്ശമന എന്ന സ്ഥലത്തേക്ക് പോയി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക.
അനന്തരം അവൻ പത്രോസിനെയും 2 സെബദിപുത്രന്മാരെയും കൂട്ടി പുറപ്പെട്ടു. അനന്തരം യേശു വളരെ ദുഃഖിതനും അസ്വസ്ഥനുമായി കാണപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു,
എന്റെ ആത്മാവ് ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ദുഃഖം കൊണ്ട് ഹൃദയം തകരുന്നു, ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുക.
പിന്നീട് യേശു അവരിൽ നിന്ന് അല്പം അകലേക്ക് നടന്നു, ഭൂമിയിൽ കവിണ്ണു വീണ് അവൻ പ്രാർത്ഥിച്ചു,
പിതാവേ, കഴിയുമെങ്കിൽ കഷ്ടതയുടെ ഈ പാനപാത്രം എനിക്ക് തരാതിരിക്കുക, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ.
എന്നിട്ട് യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് അവൻ കണ്ടത്. അവൻ പത്രോസിനോട് പറഞ്ഞു,
1 മണിക്കൂർ പോലും നിങ്ങൾക്കെന്നോടൊപ്പം ഉണർന്നിരുന്നുകൂടെ? പ്രലോഭിക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ശരിയായത് ചെയ്യാൻ നിങ്ങളുടെ ആത്മാവ് കൊതിക്കുന്നു, പക്ഷേ ശരീരം ക്ഷീണിച്ചതാണ്.
പിന്നെ യേശു 2ാമതും ദൂരേക്ക് മാറി പ്രാർത്ഥിച്ചു,
എന്റെ പിതാവേ, വേദനകരമായ ഇതെല്ലാം എന്നിൽ നിന്നെടുക്കാൻ കഴിയില്ലെങ്കിൽ, ഞാനിതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിച്ചാലും.
അനന്തരം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അപ്പോഴും അവർ ഉറങ്ങുന്നത് കണ്ടു, അവരുടെ കണ്ണുകൾ ക്ഷീണിച്ചിരുന്നു. അതിനാൽ യേശു ഒരിക്കൽ കൂടി ദൂരേക്ക് മാറി പ്രാർത്ഥിച്ചു. 3ാം തവണയും അവൻ അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തി പറഞ്ഞു,
ഇപ്പോഴും നിങ്ങൾ ഉറങ്ങുകയും വിശ്രമിക്കുകയുമാണോ? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന സമയം അടുത്തു. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം, ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും എത്തി.
യേശു സംസാരിച്ചുകൊണ്ടിരിക്കവേ യൂദ അവിടെ എത്തി. 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു അയാൾ. അനേകം പേർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ചവരായിരുന്നു അവർ. അവരുടെ കയ്യിൽ വാളുകളും കുന്തങ്ങളും ഉണ്ടായിരുന്നു. യേശുവിനെ തിരിച്ചറിയാൻ യൂദ അവർക്കൊരടയാളം പറഞ്ഞുകൊടുത്തു,
ഞാൻ ചുംബിക്കുന്നവനാണ് യേശു, അവനെ പിടികൂടുക.
അതിനാൽ അവൻ യേശുവിന്റെ അടുത്തേക്ക് ചെന്ന്
ഗുരു
എന്ന് വിളിച്ച് അവനെ ചുംബിച്ചു. യേശു അവനോട് പറഞ്ഞു,
സുഹൃത്തേ, നീ വന്ന കാര്യം നിറവേറ്റുക.
അപ്പോൾ വന്നവർ യേശുവിനെ പിടിച്ചു കെട്ടി. ഇത് നടക്കുമ്പോൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ വാൾ വലിച്ചൂരി മഹാപുരോഹിതന്റെ ദാസന്റെ ചെവിക്കു വെട്ടി. യേശു അവനോട് പറഞ്ഞു,
നിന്റെ വാൾ അതിന്റെ സ്ഥലത്ത് തന്നെ തിരിച്ചിടുക, വാളെടുക്കുന്നവൻ വാളിനാൽ കൊല്ലപ്പെടും. ഞാൻ എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ രക്ഷയ്ക്കായി അവൻ അയക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ എങ്ങനെ ഈ കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും? തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നാണ്.
ഉടൻ യേശു എല്ലാവരോടുമായി പറഞ്ഞു,
നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നത് കുറ്റവാളിയെ എന്ന പോലെ വാളും കുന്തവുമൊക്കെ ആയിട്ടാണ്. എന്നും ഞാൻ ദൈവാലയത്തിൽ ഉപദേശിച്ചിരുന്നു, ആരും എന്നെ പിടിച്ചില്ല. പ്രവാചകരെഴുതിയത് ഫലിക്കാനാണ് ഇങ്ങനെയൊക്കെ നടന്നത്.
അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ പിടികൂടിയവർ അവനെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ശാസ്ത്രിമാരും ജനത്തിന്റെ മൂപ്പന്മാരും അവിടെ ഒത്തുകൂടിയിരുന്നു. യേശുവിനെ പിന്തുടർന്നിരുന്നെങ്കിലും പത്രോസ് അവന്റെ അടുത്തേക്ക് വന്നില്ല. മഹാപുരോഹിതന്റെ വീട്ടുമുറ്റം വരെ അവൻ വന്നു. അവൻ മുറ്റത്ത് കടന്ന് കാവൽക്കാരോടൊത്തിരുന്ന് സംഭവിക്കുവാൻ പോകുന്നത് കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ കൊല്ലാൻ പാകത്തിന് അവനിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു മഹാപുരോഹിതരും യഹൂദസമിതി മുഴുവനും. കള്ളസാക്ഷികൾ പലരും വന്നു എങ്കിലും അവനെ കൊല്ലാൻ തക്ക കാരണങ്ങൾ കണ്ടുപിടിക്കാനായില്ല. അപ്പോൾ രണ്ടുപേർ വന്നു പറഞ്ഞു,
ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഈ ആലയം നശിപ്പിക്കാനും 3 ദിവസത്തിനകം പണിയാനും കഴിയുമെന്ന്.
മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ചു,
ഇവർ നിനക്കെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നു, നിനക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലേ? ഇവർ പറയുന്നത് സത്യമല്ലേ?
പക്ഷേ യേശു ഒന്നും പറഞ്ഞില്ല. വീണ്ടും മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ചു,
ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ സത്യം ചെയ്തു ചോദിക്കുന്നു, പറയൂ, നീ ക്രിസ്തുവാണോ, ദൈവത്തിന്റെ പുത്രൻ?
യേശു പറഞ്ഞു,
അതെ, ഞാൻ തന്നെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാവിയിൽ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്നത് നിങ്ങൾ കാണും. അവൻ സ്വർഗത്തിലെ മേഘങ്ങളുടെ മുകളിൽ കയറി വരുന്നതും നിങ്ങൾ കാണും.
ഇതു കേട്ട മഹാപുരോഹിതൻ കോപാകുലനായി അയാൾ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി പറഞ്ഞു,
ഇവൻ ദൈവവിരുദ്ധമായി സംസാരിക്കുന്നു. ഇനിയും നമുക്ക് സാക്ഷികൾ വേണ്ട. ദൈവമെന്ന ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയും ചെയ്തു. നിങ്ങൾ എന്തു പറയുന്നു?
യഹൂദർ മറുപടി പറഞ്ഞു,
അവൻ കുറ്റവാളിയാണ്, മരണമർഹിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ അവിടെ കൂടിയിരുന്നവർ യേശുവിന്റെ മുഖത്ത് തുപ്പി, എന്നിട്ട് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ചിലർ യേശുവിന്റെ കരണത്തടിച്ചു. അവർ പറഞ്ഞു,
ക്രിസ്തുവേ, നീ ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കാൻ ആരാണ് നിന്നെ ഇടിച്ചതെന്ന് പറയുക.
ആ സമയം പത്രോസ് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു ദാസി അവനെ സമീപിച്ചു. അവൾ പറഞ്ഞു,
നീ ഗലീലയിൽ നിന്ന് വന്ന യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നല്ലോ.
എന്നാൽ താൻ ഒരിക്കലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു,
നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ പത്രോസ് അവിടം വിട്ടു. പ്രവേശന കവാടത്തിൽ മറ്റൊരു ദാസിയും അവനെ കണ്ടു. അവൾ അവിടെയുള്ള എല്ലാവരോടുമായി പറഞ്ഞു,
ഇവൻ നസരത്തിലെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്.
വീണ്ടും പത്രോസ് താൻ യേശുവിന്റെ ആളല്ലെന്ന് പറഞ്ഞു,
ദൈവം സത്യമായിട്ടും എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല.
അല്പസമയം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ അടുത്തു വന്ന് പത്രോസിനോട് പറഞ്ഞു,
യേശുവിനെ പിന്തുടരുന്നവരിൽ ഒരുവനാണെന്ന് ഞങ്ങൾക്കറിയാം, നിന്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ അത് അറിഞ്ഞു.
അപ്പോൾ പത്രോസ് ശപിക്കാൻ തുടങ്ങി. അവൻ ശക്തമായി പറഞ്ഞു,
ദൈവത്തിനാണേ സത്യം, എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല.
പത്രോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കോഴി കൂകി. അപ്പോൾ പത്രോസ്,
കോഴി കൂകും മുമ്പ് നീ 3 തവണ എന്നെ തള്ളിപ്പറയും
എന്ന് യേശു തന്നോട് പറഞ്ഞിരുന്നതോർത്തു പത്രോസ് പുറത്തേക്ക് പോയി ഏങ്ങിക്കരഞ്ഞു.